ഷിർക്കിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് അവിടെ പുറത്തു കാണാൻ പറ്റില്ല. ഒരു സ്ഥലത്തും ഒരു ജാറം പോലും അവിടെ പൊക്കി കെട്ടിയിട്ടില്ല. ഒരു നിലക്കും അവിടെ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുക എന്നത് പരസ്യമായി നടക്കില്ല. ഒരു കുഫറിന്റെ മതക്കാർക്കും അവിടെ ആരാധനാലയങ്ങളില്ല ഒരു വലിയ പ്രദേശത്ത്. പക്ഷെ ഇവർ പറയുന്നു ഒരൊറ്റ കുഫറിന്റെ നാടിന് പോലും, ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ നസറാനികളുമായിട്ടും യഹൂദന്മാരുമായിട്ടും ആലു സഊദ് ഏറ്റവും അടുത്ത ബന്ധം, ഏറ്റവും മുർത്തദ്ദീങ്ങൾ നസറാനികളെക്കാൾ കച്ചറാണെന്നാണ് ഇവരെ വർത്താനം. പക്ഷെ ആ നാട്ടിൽ നസറാനികൾക്ക് ഒരു മഅബദില്ല, ഒരു ആരാധനാ കേന്ദ്രമില്ല, ഒരൊറ്റൊന്നില്ല. യഹൂദന്മാർക്ക് അവിടെ ആരാധനാ കേന്ദ്രമില്ല. മുസ്ലിമീങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ ഒന്ന് പുറത്തേക്ക് വന്ന സൂഫികൾ, അവർക്കവിടെ ശക്തിയില്ല, അവർക്ക് അവിടെ ആരാധിക്കാനുള്ള സൗകര്യമില്ല. തൗഹീദ് ഇത്ര പ്രകടമായി നിലകൊള്ളുന്ന നാടാണത്. ഷിർക്കിന്റെ വഴികൾ അവർ സാധിക്കാവുന്ന വഴിയിലൂടെയൊക്കെ അടച്ചു നിൽക്കും. ശരീഅത്ത് കഴിയാവുന്ന രൂപത്തിലൊക്കെ അവർ അവിടെ പാലിക്കുന്നു. ഖുർആനും സുന്നത്തുമാണ് ഞങ്ങളുടെ ദസ്തൂർ, അതാണ് ഞങ്ങളുടെ ഖാനൂൻ, അതാണ് ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പുറമേക്ക് പ്രകടമായി പറയുന്ന രാജ്യമാണ് അവരുടേത്. മറ്റു മത വിഭാഗങ്ങൾക്ക് പ്രകടമായ മതപ്രബോധനത്തിന് യാതൊരു വിധത്തിലുള്ള അവസരവും അവരോട് നൽകിയിട്ടില്ല. ശരീഅത്ത് എന്തുകൊണ്ടും അൽഹംദുലില്ലാ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കപ്പെടുന്ന ഒരു നാടാണ്. പക്ഷെ രസകരമായ കാര്യം, ഈ തക്ഫീറിന്റെ ആളുകൾ അവരേറ്റവും കൂടുതൽ ശക്തമായി എതിർത്തിട്ടുള്ളത് ആരെയും? സൗദിയാണ് ഏറ്റവും കൂടുതൽ. അവരുടെ സംസാരങ്ങളിൽ കൂടുതൽ എതിർക്കപ്പെട്ടു. മിസ്രുണ്ട് അവിടെ, യു എ ഉണ്ട് പുറത്ത്, അതുപോലെ തന്നെ ഖത്തറുണ്ട്, അനേകം രാജ്യങ്ങൾ പുറത്തുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ തക്ഫീറിന്റെ ആളുകളുടെ ആക്രമണത്തിനും ആരോപണങ്ങൾക്കും ഇരയായത് തൗഹീദിന്റെ നാടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാടിനെ കൂടുതൽ സംരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ വർത്ത, ഈ ഫാരിസ് സഹറാനി ഇയാൾ പറഞ്ഞത്, ഇന്ന് ലോകത്തെവിടെയും മുസ്ലിം ഭരണാധികാരികൾ നിലനിൽക്കുന്നേയില്ല എന്ന്. ശകരമാ ഇൻഷാല്ലാ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. സൗദി അറേബ്യ ഒരു തക്ഫീർ നടത്താനുള്ള കാരണങ്ങളിൽ ഒന്ന്, സൗദി യു എൻ സമിതിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതാണ്. യു എന്നിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സൗദിയെ തക്ഫീർ നടത്തിയിട്ടുണ്ട് ചില ആളുകൾ. പക്ഷെ അതേ ആളുകൾ തന്നെ താലിബാൻ, അഫ്ഗാനിസ്ഥാനിൽ ഭരണം കിട്ടിയ സന്ദർഭത്തിൽ താലിബാൻ അവർ യു എന്നിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി സംസാരിച്ച സന്ദർഭത്തിൽ അവർ താലിബാനെ തക്ഫീർ നടത്തിയില്ല. മാത്രമല്ല അവർ പറഞ്ഞു, ഈ വിഷയത്തിൽ താലിബാന് യു എന്നിൽ അംഗത്വം ലഭിക്കുക എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്, അത് താലിബാന് നേടിക്കൊടുക്കൽ ആവശ്യമാണ്, താലിബാനെ എതിർക്കുന്നവരൊക്കെ ജാഹിലിയങ്ങളാണ്. എന്നാൽ ഇതേ കാരണത്തിന്റെ പേരിലാണ് അവർ സൗദി അറേബ്യ ഒരു വലിയ കാലഘട്ടത്തോളം തക്ഫീർ നടത്തിയത് ഉസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ. മാത്രമല്ല ഉസാമ ബിൻ ലാദനോട് ഒരിക്കൽ ചോദിച്ചു, സൗദി അറേബ്യയിൽ നിന്ന് യഹൂദരെയും നസ്രാനികളെയും പുറത്താക്കുകയും അതുപോലെ തന്നെ അവരുടെ വലിയൊരു കാലഘട്ടത്തോളം അവർ സൗദി തക്ഫീർ നടത്താൻ കാരണമായി പറഞ്ഞ അവരെ യഹൂദന്മാർക്ക് നസ്രാനികൾക്ക് താമസ സൗകര്യം ഉണ്ടെന്നുള്ളത്. അപ്പൊ യഹൂദർക്കും നസ്രാനികളെയും യഹൂദരെയും നസ്രാനികളെയും സൗദിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ യു എൻ ഭരണസമിതിയിൽ നിന്ന് അവർ പിന്മാറി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ദൗലയെ മംലക്കയെ തക്ഫീർ നടത്തുന്നതിന് പിൻവാങ്ങുമോ എന്ന് ചോദിച്ചപ്പോ അന്ന് ഉസാമ ബിൻ ലാദൻ പറഞ്ഞ്, നിങ്ങൾക്ക് അയാളുടെ അഭിമുഖത്തിൽ ഇന്ന് ലഭ്യം അയാൾ പറഞ്ഞ വാക്ക്. അയാൾ പറഞ്ഞു, ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ നാട് എന്ന് പറയാൻ പറ്റിയ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ്. ഒരിക്കലും സൗദി അറേബ്യ അങ്ങനെ ചെയ്താൽ പോലും അവരെ ഇസ്ലാമിന്റെ നാട് എന്ന് ഞങ്ങൾ വിളിക്കുകയില്ല എന്ന്. അപ്പൊ ഇത് ആ നാടിനോടുള്ള തൗഹീദിനോടുള്ള വെറുപ്പാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ തൗഹീദ് നിലനിൽക്കുന്നതിലുള്ള അവരുടെ അങ്ങേയറ്റത്തെ വെറുപ്പണി കാണിക്കുന്നു. ആ കാര്യത്തിൽ കുഫ്രന്റെ ആളുകൾ, ഉദാഹരണത്തിന് നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ കുറെ കാലമായിട്ട് സഹിക്കാൻ തുടങ്ങിയതാണ്? അതായത് ഈ വിഷയം ചർച്ച ആരംഭിച്ചത് മുതലേ ഇവിടെയുള്ള കുറെ വിഡ്ഢികൾ അവർ പത്രവാർത്ത എടുത്തുകൊണ്ടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി സൗദി അറേബ്യക്കെതിരെ. നിങ്ങൾ ഇനി പത്രവാർത്ത പുറത്തുകൊണ്ടാണെങ്കിൽ ദാഇഷിന്റെ വിഷയത്തിലുള്ള കുറെ പത്രവാർത്തകൾ ഞങ്ങൾക്കും പുറത്തുകൊണ്ടിരുന്നുണ്ട്. ഒരൊറ്റൊന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വായിക്കാൻ കുറേയുണ്ട്. ദാഇഷും യു എസുമായിട്ടുള്ള ബന്ധം, ദാഇഷും ഇറാനുമായിട്ടുള്ള ബന്ധം, അൽഖായിദയും ഇറാനുമായിട്ടുള്ള ബന്ധം, ദാഇഷിന്റെ ദൗല അത് പുറത്തേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആരൊക്കെയാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് വായിക്കേണ്ടി വരും. പത്രവാർത്തകൾ വായിക്കലാണ് ഞങ്ങൾക്ക് കുറേണ്ടത്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കിതാബിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സംസാരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സംസാരം നീതിപൂർവമാകണമെങ്കിൽ ഞാൻ പത്രവാർത്ത ഉദ്ധരിക്കില്ല, നിങ്ങളത് ഉദ്ധരിക്കാതിരിക്കണം. എനിക്ക് മറുപടി പറഞ്ഞിട്ട് കുറച്ചുപേര് ലേഖനം എഴുതുന്നുണ്ട്, എനിക്കറിയാം. ആ എഴുതുന്ന ആളുകൾ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അവരെഴുതുന്നുണ്ടെങ്കിൽ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അഹലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മറുപടി പറയട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ, അതിന് പറ്റിയ ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ. അതല്ലാതെ സൗദി അറേബ്യക്കെതിരെയുള്ള ഈ തിരിച്ചില്, അതിനെതിരെയുള്ള ഈ അസൂയ, അതിനോടുള്ള ഈ വെറുപ്പ്, അത് മനസ്സിൽ അങ്ങേയറ്റത്തെ ഹെക്ത് വെച്ചു പുലർത്തുന്ന, അങ്ങേയറ്റത്തെ വെറുപ്പ്, ഇസ്ലാമിനോടുള്ള ശത്രുത വെച്ചു പുലർത്തുന്ന ആളുകൾക്കല്ലാതെ അത് സംഭവിക്കുകയില്ല. കാരണം തൗഹീദ് പ്രകടമായി നിലകൊള്ളുന്ന ഒരേയൊരു നാടകം അവിടെ ഇല്ലാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുക എന്ന കാര്യം ഇത്ര പ്രകടമായി നിലകൊള്ളുന്ന മറ്റൊരു നാടും നമുക്കിന്ന് ലോകത്ത് കാണാൻ സാധിക്കുന്നില്ല. മറ്റെല്ലാ നാടുകളിലും ഷിർക്കിന്റെ രൂപങ്ങൾ പുറത്തേക്ക് കാണുക എന്നത് വളരെ പ്രകടമായി പലയിടത്തും, മിസ്റാണെങ്കിലും അതുപോലെ തന്നെ യമനാണെങ്കിലും അതുപോലെ തന്നെ സൂറിയയാണെങ്കിലും അതുപോലെ തന്നെ ഇറാഖാണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും ഷിർക്കിന്റെ അടയാളങ്ങൾ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അൽഹംദുലില്ലാഹ് ആ നാട്ടിൽ തൗഹീദ് അതുപോലെ തന്നെ ഇൽമ് വളരെ പ്രകടമായി നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതിന് വെറുക്കുക എന്നുള്ളത് മനസ്സിൽ അത്രയും പ്രശ്നമുള്ളവന് മാത്രമേ അത് സാധിക്കുള്ളൂ. കാരണം ആർക്കും കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്ന നന്മ ആ നാട്ടിലുണ്ട്. അതേസമയം ആ നന്മ പൂർണ്ണമാണ് എന്ന് നമ്മൾ ആരും പറയുന്നില്ല, അത് അവർ തന്നെ പറയുന്നില്ല, അവർ പോലും അത് പറയുന്നില്ല. ഞങ്ങളുടെ നന്മ ഏറ്റവും പരിപൂർണമാണെന്ന് അവർ പോലും പറയുന്നില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഇവിടെ ഉള്ളത് അൽ ജമാഅയാണ്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നമ്മെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു, എന്നാൽ നമ്മുടെ അടുത്ത് കുറവുകളുണ്ട്, ആ കുറവുകൾ പരിഹരിക്കേണ്ടതുണ്ട്, പൂർണ്ണമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ മലക്കാവ് അല്ലെങ്കിൽ പിന്നെ ഷെയ്ത്താൻ എന്ന് പറയുന്ന അവസ്ഥ ഇസ്ലാമിലില്ല. മനുഷ്യനാണ്, അബദ്ധങ്ങളും കുറവുകളും പിഴവുകളും ഒക്കെ ഉണ്ടാകും. അത് ശരിയാകാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് അവർക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ശരി, അപ്പൊ മുൻകാല ഖവാരിജുകളുമായി ഇക്കാലഘട്ടത്തിലുള്ള ഖവാരിജുകളുടെ ഒന്നാമത്തെ സാദൃശ്യം തക്ഫീറിന്റെ കാര്യത്തിലാണ്, ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം മുസ്ലിമീങ്ങളെ കൊല്ലുക എന്ന വിഷയത്തിലാണ്. മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുക എന്നത് ഇവരിൽ നിന്ന് വളരെ പ്രകടമായി സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഈ കാലഘട്ടത്തിലുള്ള ജിഹാദി സംഘങ്ങളിൽ നിന്ന്. തക്ഫീറിന് ശേഷം തക്ഫീറും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നതും, ഇത് രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. തക്ഫീർ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നത് സംഭവിക്കും. മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നത്, മുസ്ലിമീങ്ങളെ വധിക്കുക എന്നത് തക്ഫീറിൽ നിന്നാണ് വരുന്നത്. തക്ഫീറും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ രക്തം അനുവദനീയമാക്കുക എന്നതും രണ്ടും ഒരേ ഒപ്പം നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് രണ്ടും ഒരിക്കലും വേർതിരിയില്ല, അത് രണ്ടും ഒരിക്കലും വേർപിരിയില്ല. അതിന് തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അല്ലേ. അവിടുന്ന് പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദിൻ, നിങ്ങൾ എനിക്ക് ശേഷം കുഫാറുകളായി മാറാൻ പാടില്ല. അതായത് പരസ്പരം കാഫറുകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ കഴുത്തറക്കുന്ന അവസ്ഥയിൽ. തക്ഫീറും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ വധിക്കുക എന്നതും രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന കാര്യമാണ്, അതൊരിക്കലും വേറിട്ട് നിൽക്കുകയില്ല. ഇന്നുള്ള ജിഹാദിയൻ സംഘങ്ങളിൽ, ജിഹാദി സംഘങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളിൽ ഈ കാര്യം വളരെ പ്രകടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ രക്തം അങ്ങേയറ്റം ഹറാമാക്കിയ കാര്യമാണ്. ഒരു മുസ്ലിമിനെ വധിക്കുക എന്നുള്ളത് വളരെ ഗൌരവമുള്ള തിന്മയാണ്. അത് അറിയിക്കുന്ന അനേകം തെളിവുകൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹദീസുകളിലും കാണാൻ സാധിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, മൻ അജ്ലി ദാലിക കതബ്ന അല ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഫകഅന്നമ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അവൻ മനുഷ്യരെ ഒന്നാകെ കൊന്നതുപോലെ. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം പോയ സന്ദർഭത്തിൽ ഖദർ ഒരു കുട്ടിനെ കൊന്നു അല്ലേ. ഖദർ സൂറത്തുൽ കഹ്ഫിലെ സംഭവം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഖദർ ഒരു കുട്ടിയെ കൊന്നു. ഇപ്പൊ മൂസാ നബി എന്താ പറഞ്ഞത്? ഖദർ അലൈഹി സ്വലാം മൂസാ നബി പറഞ്ഞതായി കാണാം, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ് ലഖദ് ജിഇത ഷൈഅൻ നുഖറ. നീ ചെയ്തത് വളരെ മോശം കാര്യമാണ്, വളരെ നഖീറായ വളരെ മോശമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ് മൂസാ നബി ഖദറിനോട് പറഞ്ഞത്. ഒരാളെ കൊല്ലുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള തിന്മയായിട്ടാണ് അമ്പിയാക്കന്മാർ കണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അനേകം ഇടങ്ങളിൽ കൊലപാതകത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ആളുകളുടെ അവസ്ഥ അത്ഭുതം. നൂഹ് നബി അലൈഹി സ്വലാം അവിടുന്ന് 950 വർഷം ദഅ്‌വത്ത് നടത്തി. ആ വർഷങ്ങളിൽ അവിടുന്ന് ജീവിച്ചത് കാഫിറായ ഭാര്യയോടൊപ്പമാണ്. നൂഹ് നബി ഓർക്കുന്നോ? കാഫിറായ ഭാര്യയോടൊപ്പം. കാഫിറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ പിതാവ് കാഫിറായിരുന്നു. ലൂത്ത് നബി അവിടുത്തെ ഭാര്യ കാഫിറായിരുന്നു. നൂഹ് നബി അവിടുത്തെ മകൻ കാഫിറായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അമ്മാവനായ അബൂ താലിബ് കാഫിറായിരുന്നു. ഈ പറഞ്ഞ ആളുകളൊന്നും അവരെ കൊന്നില്ല. എന്നാൽ ഇന്ന് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ അവരുടെ മേൽ കത്തിവെക്കാൻ, അവരെ വെടിവെച്ചു കൊല്ലാൻ മുസ്ലിം യുവാക്കൾക്ക് ഒരു പേടിയില്ല. ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നത് ഏറ്റവും ഗൗരവമുള്ള തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അവ്വലു മാ യുഖ്ദാ ബൈനന്നാസി യൗമൽ ഖിയാമ ഫിദ്ദിമാ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്കിടയിൽ ആദ്യം വിധിക്കുന്ന വിഷയം രക്തത്തിന്റെ കാര്യത്തിലാണ്, രക്തം ചിന്തിയ കാര്യത്തിലാണ്, ഒരു മനുഷ്യനെ കൊന്ന കാര്യത്തിലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് ഹജ്ജ് ആ സന്ദർഭത്തിൽ പറഞ്ഞു, അയ്യോ മിൻ ഹാദ, ഇന്ന് ഏത് ദിവസമാണ്? അവിടുന്ന് പറഞ്ഞു, അലൈസ യൗമൻ നഹർ, ഇന്ന് ബലി പെരുന്നാളിന്റെ ദിവസമാണ്. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് ബലി പെരുന്നാളിന്റെ ദിവസം തന്നെ അത്ര പവിത്രമായ ദിവസമാണ്. ഇതേത് മാസമാണ്? സല്ലം പറഞ്ഞു, അലൈസ ബിദുൽ ഹജ്ജ, ഇത് ദുൽഹിജ്ജയല്ലേ. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് പവിത്രമായ മാസങ്ങൾ നാലെണ്ണമാണ്, അതിലൊരു മാസമാണ് ദുൽഹിജ്ജ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ബൈനക്കും ഹറാം. നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ രക്തവും അഭിമാനവും നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഛേദിക്കാൻ പാടില്ല. കഹുർമത്തി യൗമികും ഹാദ ഫീ ഷഹരികും ഹാദ ഫീ ബലദികും ഹാദ. ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ നിങ്ങൾക്ക് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പവിത്രമാണ്. ഇത്ര പവിത്രമായ കാര്യമാണ് മുസ്ലിമിന്റെ രക്തം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു. പക്ഷെ ഇന്ന് മുസ്ലിമിന്റെ രക്തം എന്നത് ഏറ്റവും വലിയില്ലാത്ത കാര്യമാണ്. ഇത്രത്ര മുസ്ലിമീങ്ങളാണ് ഇന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും കണ്ണുറന്നു നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യമാണത്. അതൊക്കെ അവർ ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? നേരത്തെ പറഞ്ഞ തെക്ഫീറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ തെക്ഫീർ ആകട്ടെ, അതാണ് ബാത്തിൽ, അത് അങ്ങേറ്റം ബാത്തിലാണ്. ആ തെക്ഫീറിന്റെ ബേസിലാണ് ഇവർ ഇപ്പറഞ്ഞ ആൾക്കാരൊക്കെ കൊല്ലുന്നത്. ഒരു കാര്യത്തിൽ പോലും അവർക്ക് വ്യക്തമായ ഒരു കാരണം പറയാനില്ല ഈ പറഞ്ഞ ആളുകളെ തെക്ഫീർ വിധിക്കാൻ. എന്താണ് ഇവരുടെയൊക്കെ കുഫ്റിന്റെ കാരണം? ആ കാര്യത്തിൽ പോലും വ്യക്തതയില്ല. എന്നിട്ട് ആ വ്യക്തതയില്ലാത്ത വിഷയത്തിന്റെ പേര് തെക്ഫീർ നടത്തിയെന്ന് മാത്രമല്ല, അതന്നെ ഏറ്റവും വലിയ ഗൗരവമുള്ള കാര്യമാണ് ഒരാളെ കാഫിർ എന്ന് വിളിക്കാന്നുള്ളത്. ആ തിന്മ ചെയ്തു എന്ന് മാത്രമല്ല, അതോടൊപ്പം അവരെ കൊലപ്പെടുത്തുക എന്ന വലിയ തിന്മയിലേക്ക് അവർ വീണ്ടും കടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറതാതിൽ ഉമൂറില്ലതി ലാ മഖ്റജ ലിമൻ ഔഖഅ നഫ്സഹു ഫീഹാ ഷഫ്കുദ്ദമിൽ ഹറാം, ഒരു മനുഷ്യൻ പുറത്തുകടക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അയാൾ നാശത്തിന്റെ വഴിയിലേക്ക് അകപ്പെടുന്ന രൂപങ്ങളിൽ ഒന്നാണ് ഹറാമായ രക്തം ചിന്ത എന്നുള്ളത്. ഹറാമായ രക്തം ചിന്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തു കടക്കാന്നുള്ളത് എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം സന്ദർഭത്തിന് സാധിക്കാൻ പറ്റാത്ത കാര്യം ഉറത്താത്തിൽ ഉമൂർ എന്നാൽ നാശകരമായ കാര്യങ്ങളിൽ പെട്ടതാണ്, പുറത്തേക്ക് പിന്നെ കടക്കാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളിൽ പെട്ടതാണ് ഒരു മുസ്ലിമിന്റെ രക്തം അന്യായമായി ചിന്തുക എന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമല അലൈന സിലാഹ ഫലൈസ മിന്ന, മുസ്ലിമീങ്ങൾക്കെതിരെ നമുക്കെതിരെ വാളുങ്ങിയവൻ, നമുക്കെതിരെ വാളെടുത്തവൻ, അവൻ നമ്മളിൽ പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഷാറ ഇല അഖീഹി ബിഹദീദതിൻ ഫഇന്നൽ മലായികത തൽഅനുഹു, തന്റെ സഹോദരനെതിരെ ഒരാൾ കത്തി ചൂണ്ടിക്കഴിഞ്ഞാൽ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും. ഹത്ത യദഉഹു ഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, അവൻ ആ കത്തി ഒഴിവാക്കുന്നവരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും, അതവന്റെ വാപ്പയുടെ ഉമ്മയുടെ സഹോദരനാണെങ്കിൽ കൂടി. അവന്റെ വാപ്പയും ഉമ്മയൊത്ത സഹോദരനാണെങ്കിൽ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ കാണാം, അഅഫു നാസി ഖിത്ലതൻ അഹ്ലുൽ ഈമാൻ, ഏറ്റവും മാന്യമായി കൊലപ്പെടുത്തുന്ന ആളുകൾ അവർ മുഅ്മിനീങ്ങളാണ്. അഹ്ലുൽ ഈമാൻ, ഈമാനിന്റെ ആളുകൾ അവരുടെ കൊലപ്പെടുത്തൽ പോലും എന്തായിരിക്കും? അഫായിരിക്കും, വളരെ എളുപ്പമുള്ളതായിരിക്കും. എന്നാൽ ഇന്നോ ഫസുബ്ഹാന ജല്ല ജലാലു, മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള വധങ്ങളുടെ ചിത്രങ്ങളാണ് ഓരോ ദിവസം പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ പുറത്തേക്ക് വിടുക, എന്നിട്ട് ഞങ്ങളാണ് ദൗലത്തുൽ ഇസ്ലാമിയന്റെ ആൾക്കാരെന്ന് പറയാം. മനുഷ്യ സമുദായം ഇന്ന് വരെ കേട്ട് ഓരോ കാലഘട്ടത്തിലും ഖവാരിജികൾ വരുമ്പോൾ അന്ന് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത രൂപത്തിലുള്ള കൊലപാതകങ്ങളാണ്, അതിന്റെ രൂപങ്ങളാണ് ഖവാരിജികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇന്നും അതേ കഥ തന്നെ പറയാം. ഉദാഹരണത്തിന് ഉർദുനിൽ നിന്നുള്ള പൈലറ്റ് മുആദ് ഗഫറ അല്ലാഹു ലഹു വറഹിമ, അവരെ ഒരു കൂട്ടിന്റെ ഉള്ളിലിടുക, എന്നിട്ടോ എന്നിട്ട് പെട്രോൾ ഒഴിച്ച് വീഡിയോ ക്യാമറ പിടിച്ച്, സിനിമ പിടിക്കുന്ന പോലെയാണ് ക്യാമറ പിടിച്ചിട്ടുള്ളത്. വ്യത്യസ്ത ക്യാമറകളിൽ നിന്ന് അയാൾ ചീറുന്ന, അയാളുടെ ഓരോ ഭാഗങ്ങളും കത്തി എരിഞ്ഞ് താഴത്തോട്ട് വീഴുന്ന ചിത്രം റെക്കോർഡ് ചെയ്തിട്ട് നാട്ടുകാർ കാണുന്ന രൂപത്തിൽ പുറത്തേക്ക് വിടുക. ഇതും ഈമാനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അത്ഭുതകരമായ കാര്യം, ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ് സുബ്ഹാന ജല്ല ജലാൽ. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും കേൾക്കാത്ത ചരിത്രമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു സബ ലഅനഹുല്ലാഹ്, അയാൾ അലി ഇലാഹാണെന്ന് പറഞ്ഞപ്പോ കത്തിച്ചു കൊല്ലാൻ പോയി. ചില ആളുകൾ പറഞ്ഞു കത്തിക്കാൻ പാടില്ല, അള്ളാഹുവിന് മാത്രമാണ് അത് അനുവദിച്ചിട്ടുള്ളത് എന്ന് ഹദീസിലുണ്ട്. അള്ളാഹു മാത്രമാണ് അത് പാടുള്ളൂ, അള്ളാഹു അത് മറ്റൊരാൾക്കും അനുവദിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാണ് ചില റിവായത്തുകളിൽ വന്നത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഒരാളെ നിർത്തി കത്തിച്ചോളാം, അയാളുടെ വാപ്പയും ഉമ്മയും കുടുംബക്കാരും. അഞ്ചേരം നിസ്കരിക്കുന്നവനാണ്, അവന് അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണെന്നാണ് അയാളെ വാപ്പയമ്മയും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അഞ്ചു നേരം നിസ്കരിക്കുന്ന കുട്ടിയാണ്, അവനാണ് ഈ രൂപത്തിൽ തടവുകാരെ ഈ രൂപത്തിൽ കൊലപ്പെടുത്തുന്ന രീതി ഇസ്ലാമിലാണ് സ്ഥിരപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വർഷങ്ങൾ അവിടുത്തെ യുദ്ധങ്ങൾ നടന്നു, അവിടുന്ന് ഏത് തടവുകാരനെയാണ് കൊന്നത്? തടവുകാരെ കൊല്ലാന്നുള്ളത് ഇസ്ലാമിലെ നിയമം. മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞാ, യുത്ഇമൂന അത്താമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവർ മിസ്കീനും യതീമിനും അസീറിനും, അസീർന്നാര തടവുകാരൻ, തടവുകാരനും ഭക്ഷണം കൊടുക്കുന്നവരാണ്. അതവർക്ക് ആവശ്യമുള്ള സന്ദർഭം തടവുകാരോട് മര്യാദക്ക് പെരുമാറുക, നല്ല രൂപത്തിൽ പെരുമാറുക എന്നത് ഇസ്ലാമിന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതായിരുന്നു. ഇയാളവർ കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞ രൂപമോ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകളും ഇല്ലാത്ത രൂപത്തിൽ. ഇതെങ്ങനെയാണ് ഇസ്ലാമിന്റെ മുഖമാവുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ ഭരണാധികാരം കിട്ടിയ സന്ദർഭത്തിൽ അവിടുത്തോട് ഏറ്റവും ദുൽമു ചെയ്ത ആളുകളോട് പറഞ്ഞത്, ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണെന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ മുഖം. പക്ഷെ ഇന്ന് ഇവർ അദ്ദൗലത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ, അൽ ഖിലാഫത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ ആളുകൾക്കിടയിലേക്ക് പടച്ചുവിടുന്ന ചിത്രങ്ങളുടെ രൂപമാണ്. ഒരു മുസ്ലിമിനെയാണ് അവർ കൊന്നത്, വല്ല ഷക്കോലറായി സംശയലാകാരത്തിൽ ഒരു മുസ്ലിമിനെയാണ് അവർ കൊന്നത്. ആ കൊന്ന രൂപമാകട്ടെ ഏറ്റവും വികൃതമായ രൂപത്തിലാണ്. പിന്നെയോ, പിന്നെ അവരുടെ കൊലപാതകത്തിന്റെ രൂപങ്ങളിൽ പെട്ടതാണ് ആൾക്കാരിങ്ങനെ നിരത്തി നിർത്തുക, എന്നിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെ കൊല്ലുന്ന സന്ദർഭത്തിൽ പോലും പറഞ്ഞത് അതിനെ മറ്റൊന്നിന്റെ മുന്നിൽ വെച്ച് കൊല്ലാൻ പാടില്ല. മൃഗങ്ങളുടെ കാര്യത്തിൽ വരെ, മൃഗങ്ങളുടെ കാര്യത്തിൽ വരെ അതാണ്, മനുഷ്യന്മാരുടെ കാര്യം. പിന്നെയോ, കത്തി കൊണ്ട് കുത്തിക്കൊല്ല, കത്തി കൊണ്ടറക്കുക. ഇത് സമൂഹത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലോ സഹാബത്തിന്റെ ചരിത്രത്തിലോ സലഫിന്റെ ചരിത്രത്തിലോ ഒന്നും, കത്തി കൊണ്ടറക്കുക എന്നത് അവരുടെ വധത്തിന്റെ രീതികളിൽ ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല. ബിദഅത്താണ്, ഏറ്റവും കുറഞ്ഞ ബിദഅത്തെങ്കിലും. ഈ രൂപത്തിലുള്ള മൃഗീയമായ രൂപങ്ങൾ, ഇസ്ലാമിന് പരിചിതമില്ലാത്ത രൂപങ്ങൾ, ഇസ്ലാമിന്റെ റഹ്മത്തിനെ നശിപ്പിക്കുന്ന, അതിന്റെ റഹ്മത്തിനെ ആളുകളുടെ മുന്നിൽ ഇല്ലാതെയാക്കി കളയുന്ന ഈ രൂപങ്ങൾ, ഇതൊരിക്കലും ഇസ്ലാമിന് പരിചയമുള്ളതല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖവാരിജികളുടെ അടയാളങ്ങളിൽ ഒന്നാണ് ഈ രൂപത്തിലുള്ള കൊലപാതകങ്ങൾ, മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നത്. ഞാൻ ഈ പറഞ്ഞ ഹദീസ് അഅഫു അന്നാസ് ഖിത്ലതൻ അഹ്ലുൽ ഈമാൻ എന്നുള്ളത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. അദ്ദേഹത്തിന്റെ മുസ്നദിന് തഹ്ഖീഖ് നടത്തിയ അൽ അർണാവൂത്തിനെ പോലുള്ള ആളുകൾ അത് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സലഫുകൾ അവർ മുസ്ലിമീങ്ങളാണെന്ന് ധരിക്കുന്ന ആളുകളെ കൊല്ലുക എന്നതിൽ നിന്ന് വളരെയധികം മുട്ടുന്നിരുന്ന ആൾക്കാരാണ്. അബു ഇമ്രാൻ അദ്ദേഹം പറയാണ്, അബു ഇമ്രാൻ അദ്ദേഹം പറയാണ്, ഖുൽതു ലി ജുന്ദുബിൻ, ഞാൻ ജുന്ദുബിനു, ജുന്ദുബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇന്നി ബായഅതു മുസ്അബ് ഇബ്നു സുബൈർ അലാ അൻ ഉഖാതില അഹ്ല ഷാം, ഞാൻ മുസ്അബ് ഇബ്നു സുബൈറിനോട് ബയ്അത്ത് ചെയ്തിട്ടുണ്ട്. മുസ്അബ് ഇബ്നു സുബൈർ ആരാണ്? ഇബ്നു സുബൈറിനെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, അബ്ദുല്ലാഹ് ഇബ്നു മർവാൻ എന്ന ഉമവി ഖലീഫയുടെ ഭരണകാലഘട്ടത്തിൽ മർവാനിനേക്കാൾ മുൻപ് ബയ്യത്ത് ചെയ്യപ്പെട്ട ഭരണാധികാരിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്, ആലിമാണ്. അബ്ദുല്ലാഹ് ഇബ്നു മർവാന് മുൻപ് ഭരണത്തിലേറിയ ബയ്യത്ത് ലഭിച്ച ഭരണാധികാരിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അബ്ദുല്ലാഹ് ഇബ്നു മർവാനേക്കാൾ മുൻപ് മുസ്അബ് ഇബ്നു സുബൈർ, തെറ്റിപ്പോയി, മുസ്അബ് ഇബ്നു സുബൈറിന് ആദ്യത്തിൽ ബയ്യത്ത് ലഭിച്ചിട്ടുണ്ട്, ആദ്യം ബയ്യത്ത് ലഭിച്ച അദ്ദേഹത്തിനാണ്. പക്ഷെ പിന്നീട് അബ്ദുല്ലാഹിബ് മർവാന് ചില ആളുകൾ ബയ്യത്ത് ചെയ്തു, അങ്ങനെ ഇവർക്കിടയിൽ യുദ്ധമുണ്ടായി, ഈ രണ്ടാളുകൾക്കിടയിൽ പരസ്പരം യുദ്ധം സംഭവിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബിന് സുബൈറിന് ബയ്യത്ത് നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബ് സുബൈർ എന്ന് പറഞ്ഞാൽ ആദ്യം ബയ്യത്ത് ഇട്ടിയാളാണ്, സഹാബിയൻ. അപ്പോ ഞാൻ അദ്ദേഹത്തോടൊപ്പം മർവാനെതിരെ യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നു, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ജുന്ദുബ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, ഫലഅല്ലക തുരീദു അൻ തഖൂൽ അഫ്താനി ജുന്ദുബുൻ അഫ്താനി ജുന്ദുബുൻ, നീ ചിലപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് ജുന്ദുബ് ഫത്വ നൽകിയിട്ടുണ്ട് ഇതിന്റെ ഒപ്പം വരാൻ എന്ന് ആളുകളോട് പറയാനായിരിക്കും നീ ചിലപ്പോൾ വിചാരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടായിരിക്കും എന്നോട് ചോദിച്ചത്. ചില ആൾക്കാരുണ്ടല്ലോ, ചില പണ്ഡിതന്മാർ ചോദിക്കുന്നത് അവര് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടിങ്ങനെ പാട്ട് വേണ്ടി നടക്കാം. അപ്പൊ എന്നോട് ജുന്ദുബ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാനായിരിക്കും നീ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ആളുകളോട് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എന്റെ നഫ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഫത്വ അദ്ദേഹം പറഞ്ഞു, ഇഫ്തദി ബി മാലിക്, നീ നിനക്ക് പകരം സമ്പാദ്യം കൊടുത്തിട്ട് അതിന് ഒഴിവാവാൻ പറ്റുമോ നോക്ക്. എന്റെ പണം കൊടുത്തിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നീ എങ്ങനെയെങ്കിലും ഒഴിവാവാൻ പറ്റുമോ എന്ന് നോക്ക്. അപ്പോൾ അബു ഇമ്രാൻ അദ്ദേഹം പറഞ്ഞു, അവർ എന്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ യുദ്ധത്തിന് പോലും നിർബന്ധമായി, കാരണം ഞാൻ ബൈഅത്ത് ചെയ്തതാണ്. അപ്പോൾ ജുന്ദുബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹം പറയുന്നു, ഇന്നി ഖദ് കുന്തു അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുലാമൻ ഹസവറ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രായപൂർത്തി എത്തിയ അതിനിങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്നോട് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, അവിടുന്ന് ഒരു സഹാബിയോട് പറഞ്ഞുകൊടുത്തതായി എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്. യജീഉൽ മഖ്തൂലു യൗമൽ ഖിയാമത്തി മുതഅല്ലിഖൻ ബിൽ ഖാതിൽ, അന്ത്യനാളിൽ ഭൂമിയിൽ വെച്ച് കൊല്ലപ്പെട്ട മനുഷ്യൻ അയാൾ തന്നെ കൊന്നവനെ കെട്ടി തന്റെ മേത്ത് കെട്ടിയിട്ട് അയാളെ വലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വരും. എന്നിട്ട് പറയും, യാ റബ്ബി സൽഹു ഫീമ ഖതലനി, എന്നിട്ട് അയാൾ പറയും, റബ്ബേ ഇവനോട് ചോദിക്കണം എന്തിനാണ് അയാൾ എന്നെ കൊന്നത്. ഫയഖൂൽ, അപ്പോൾ ഈ മനുഷ്യൻ പറയും, ഫി മുൽക്കി ഫുലാൻ, ഒരു മനുഷ്യന്റെ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊന്നത്. ഇന്ന ആൾക്ക് അധികാരം വേണം, മറ്റാൾക്ക് അധികാരം വേണം, അപ്പൊ ആ അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇയാളെ കൊന്നത്. ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയും, ഫത്തഖി ലാ തകൂനു ദാലിക റജു, നീ ഒരിക്കലും ആ മനുഷ്യനാകാൻ പാടില്ല. നാളെ ഒരാള് പരലോകത്ത് നിന്നെ വലിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ പോയിട്ട് എന്തിനാണ് ഇവൻ എന്നെ കൊന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ നിനക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വ്യക്തമായ വിശദീകരണമില്ലാതെ, വ്യക്തമായ ഉറപ്പില്ലാതെ ഒരാളെ കൊല്ലുക എന്നതിൽ നിന്ന് നോക്ക് സലഫുകൾ എത്രമാത്രം സൂക്ഷ്മത കാണിച്ചിരുന്നു. പറയുമ്പോ ഇവിടെ ഇബ്നു സുബൈർ അദ്ദേഹത്തിനാണ് ആദ്യം വിളിച്ചിട്ടിയത്, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പിന്നിൽ പോകുന്നതിൽ നിന്ന് ജുന്ദുബ് റളിയല്ലാഹു അൻഹു തടയാൻ. പിന്നീട് നിങ്ങൾക്ക് ചരിത്രം അറിയുന്നെങ്കിൽ പലർക്കും അറിയുന്നുണ്ടാവും, പിന്നീട് ഇബ്നു സുബൈർ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഹജ്ജാജ് വളരെ ശക്തമായി ഇവരെ തോൽപ്പിച്ചു കളഞ്ഞു. ഇവര് മക്കയിലായിരുന്നു ഇവർ തമ്പടിച്ചത്, കഅബയുടെ പരിസരത്ത്. എന്നിട്ട് ഇയാൾ കഅബയുടെ പരിസരത്തായിട്ട് പോലും ഇവരെന്ത് ചെയ്തിരുന്നു എന്നാണ് ഹജ്ജാജ്. പിന്നെ ഈ പീരങ്കി പോലത്തെ സാധനം ഇതിങ്ങനെ എറിഞ്ഞിട്ട് ഇവരെ പല ആളുകളെയും കൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. വലിയ ആയുധങ്ങൾ എറിഞ്ഞ് ഇവരെ കൊലപ്പെടുത്താറുണ്ട് കഅബന്റെ ഉള്ളിൽ, കഅബയുടെ പരിസരത്തായിരിക്കെ. മാത്രമല്ല ചരിത്രത്തിൽ കാണാം ഹജ്ജാജ് ഇങ്ങനെ ഇവർക്കെതിരെ കഅബയുടെ ഉള്ളിലേക്ക് ആയുധങ്ങൾ എറിയുന്ന സന്ദർഭത്തിൽ വലിയ ശക്തമായി ഇടിവെട്ടിയെന്നാണ്. അപ്പൊ ഇടിവെട്ടിയപ്പോ ശക്തമായി ഇടിവെട്ടി, എന്നാൽ ആളുകൾ കിടുങ്ങി ഉറക്കുന്ന ജാതി ഇടിവെട്ടി. മാത്രമല്ല ഹജ്ജാജിന്റെ കൂട്ടത്തിലെ ചില ആളുകൾ മരിക്കുകയും ചെയ്തു. ഹജ്ജാജ് പറഞ്ഞു, നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്താണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഈ ഇടി അവിടെയും കൊണ്ടിട്ടുണ്ട്, ഇത് നമുക്കുള്ള ശിക്ഷയാണെന്ന് ഉറപ്പൊന്നുമില്ല. ഹജ്ജാജ് വല്ലാത്ത കഴിവുള്ള ആളാണ്. ഹജ്ജാജിന്റെ ചരിത്രം അല്ലാത്ത കഴിവ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ കഴിവുകളാണ്, ഭരണപരമായ കഴിവ് ശക്തമെന്ന് നൽകി ഹജ്ജാജിന്. അങ്ങനെ അടുത്ത ദിവസം ഇബ്നു സുബൈറിന്റെ ഭാഗത്ത് നിന്ന് ചില ആൾക്കാർ ഇടിവെട്ടി മരിച്ചു. അങ്ങനെ ഇവർ യുദ്ധം ചെയ്തു, ജയിച്ചു എന്നാൽ ഇബ്നു സുബൈറിനെ വല. പക്ഷേ ഇബ്നു സുബൈർ സഹാബിയായിരുന്നു, സഹാബിയായ ഇബ്നു സുബൈറിനെ കൊലപ്പെടുത്തിയ ഹജ്ജാജാണ്. പക്ഷെ ആ ഹജ്ജാജിനെതിരെ ഹജ്ജാജിന്റെ ദുൽമിനെ കുറിച്ച് ആവലാതി ബോധിപ്പിച്ചുകൊണ്ട് ചില ആൾക്കാർ അനസ് ബിൻ മാലിക്കിന്റെ അടുക്കലേക്ക് ചെന്നു, ഹജ്ജാജ് ചെയ്യുന്ന ഉപദ്രവങ്ങൾ പറഞ്ഞിട്ട്. അത്രയധികം ഉപദ്രവം ചെയ്തിരുന്നു തന്നെ മുസ്ലിമീങ്ങളെ അത്രയധികം അയാൾ ബുദ്ധിമുട്ടിച്ചിരുന്നു. മാത്രമല്ല അയാളുടെ ബുദ്ധിമുട്ടിക്കൽ, അയാളുടെ കാഠിന്യം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം മതിയാവും. മർവാൻ ഇബ്നു ഹക്കം അയാളുടെ ഭരണകാലഘട്ടത്തിൽ ഇറാഖിലുള്ള ആളുകളുടെ അടുക്കലേക്ക് ഏതൊരു അമീറിനെ പറഞ്ഞയച്ചാലും അവരൊക്കെ അമീറിനെ ചീത്ത വിളിക്കും, അമീറിനെ കുറ്റപ്പെടുത്തും, അമീർ തിരിച്ചു പോരും, ഇവരെ സഹിക്കാൻ പറ്റാതെ. മാത്രമല്ല ചരിത്രത്തിൽ കാണാൻ അമീർ ഖുത്ബക്ക് കയറി കഴിഞ്ഞാൽ ഒരു കല്ല് കരയും, അത്രയധികം വിലയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇറാഖിലേക്ക് മർവാൻ ഹജ്ജാജിനെ പറഞ്ഞയച്ചു. ഹജ്ജാജ് അവിടെ പോയിട്ട് ഒരൊറ്റ പ്രസംഗം നടത്തിയിട്ടുള്ളൂ, ഇറാഖുകാർ പിന്നെ ഒരു അക്ഷരം കൊണ്ടിട്ടില്ല എന്നാണ്. ഹജ്ജാജ് അവിടെ പോയി ഒരൊറ്റ പ്രസംഗം നടത്തിയുള്ളു. ആ ഒരൊറ്റ പ്രസംഗത്തിൽ ഇറാഖുകാർ ഭയന്ന് കുറച്ചു. അത്രയധികം ക്രൂരതകൾ കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു ഹജ്ജാജ്. അയാളുടെ നാവായിരുന്നു വാളുന്നാണ്. കാരണം എന്താ, നാവുന്ന് ഒരുത്തരെ കൊല്ലുന്ന് പറഞ്ഞ കഴിഞ്ഞ് പിന്നെ അവന്റെ കഥകളാണ്. എത്രയോ പണ്ഡിതന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എത്രയോ ആളുകളെ. അങ്ങനെയുള്ള ഹജ്ജാജിനെതിരെ പരാതിയുമായിട്ട് ചില ആൾക്കാർ സഹാബിയായ അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കൽ വന്നു, പരാതി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്ബിറു ഫഇന്നഹു ലാ യാതി അലൈക്കും സമാനു ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻ. ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ഫഇന്നഹു ലാ യാതി അലൈക്കും സമാൻ, നിങ്ങൾക്ക് ഇനി ഒരു കാലഘട്ടം വരാനില്ല. ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻ, അതിനുശേഷമുള്ള കാലഘട്ടം അതിനേക്കാൾ മോശമായിട്ടല്ല. ബുഖാരി ദർജ ഹദീസൻ, സഹീഹായ ഹദീസൻ. فإنه لا يأتي عليكم زمان إلا والذي بعده شر منه. അപ്പോൾ ചുരുക്കത്തിൽ നോക്കൂ നിങ്ങൾ, ഇതായിരുന്നു സഹാബികളുടെ സൂക്ഷ്മത മറ്റൊരാളെ കൊല്ലുക എന്ന കാര്യത്തിൽ നിന്ന്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന മറ്റൊരു സംഭവം, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വധവുമായി ബന്ധപ്പെട്ട സംഭവം പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹത്തിനെതിരെ ചില ആളുകൾ പുറപ്പെട്ടു, അങ്ങനെ അദ്ദേഹം അവരെ ജയിലിലടച്ചു, പിന്നെ അവരെ പുറത്തേക്ക് പറഞ്ഞയച്ചു. പുറത്തു പറഞ്ഞയച്ചപ്പോൾ അവർ വീണ്ടും ശക്തരായി. അവർ ഹജ്ജിന് എന്ന വ്യാജേന മദീനയിൽ വരികയും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീടിൽ അദ്ദേഹത്തെ ഉപരോധിക്കുകയും അദ്ദേഹത്തിന് നിസ്കാരത്തിന് വരെ പുറത്തേക്ക് വിടാത്ത അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആകട്ടെ അവർക്ക് പലപ്പോഴും വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു, ഖവാരിജികളുടെ ആദ്യത്തെ പുറപ്പാട് ആ സമയത്തായിരുന്നു. ആ സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വീട്ടിൽ പോയി, എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ ജിഅ്തു ഉഖാതിലു മഅക, അമീറുൽ മുഅ്മിനീൻ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ യുദ്ധം ചെയ്യും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സത്യത്തിന്റെ ആളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, യാ അബാ ഹുറൈറ അയസുറുക അൻ തഖ്തുല അന്നാസ ജമീഅൻ വഇയായ മഅഹും. ഹേ അബൂ ഹുറൈറ, ജനങ്ങളെയെല്ലാം കൊലപ്പെടുത്താൻ എന്നെയടക്കം മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അബൂ ഹുറൈറ പറഞ്ഞില്ല, ഇല്ല. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹം പറയുന്നു, വല്ലാഹി ലഇൻ ഖതൽത റജുലൻ വാഹിദൻ ലകഅന്നമ ഖതൽത അന്നാസ ജമീഅ. അബൂ ഹുറൈറ, നീ ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നീ ലോകത്തുള്ള മനുഷ്യന്മാരെ എല്ലാം കൊലപ്പെടുത്തിയതുപോലെ. നോക്ക് നിങ്ങൾ, ഇതാണ് സലഫുകളുടെ മദ്ഹബ്. സ്വന്തത്തിനു വേണ്ടിയിട്ട് പ്രതിരോധിക്കാനാണ് അബൂ ഹുറൈറ വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുക്കലേക്ക്. പക്ഷെ അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന്റെ രക്തം ചിന്തരുത് എന്നതിനു വേണ്ടി അദ്ദേഹം മാറിക്കാൻ. പക്ഷേ ജിഹാദി സംഘങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാരും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി ഞങ്ങളാണ് നസീഹത്തുള്ള ആൾക്കാരെന്ന് പറയുന്ന ഈ പല ടീമും അവർ പലപ്പോഴും ചെയ്തിട്ടുള്ള എന്റെ അഫ്ഗാനിസ്ഥാൻ അതിന് വലിയ അടയാളമാണ്. ഈ പറഞ്ഞ ഓരോ അഷറാറുകളായ ആൾക്കാർ അവരെ ഫിത്തന കാരണം അവരെ ബോംബിടാൻ വേണ്ടിയിട്ട് യു എസും പട്ടാളം ഒക്കെ കൂടി വരും. എത്രയോ മുസ്ലിമീങ്ങൾ ഈ ഒരൊറ്റ മനുഷ്യനും വേണ്ടിയിട്ട് അവിടെ കൊല്ലപ്പെടും, ഈ ഒരൊറ്റടുത്തിനും വേണ്ടിയിട്ട്. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യ ഈ ഇവരെ കൊലപ്പെടുത്തുക എന്നുള്ള പേരിൽ റഷ്യ അവിടെ കയറി വന്നു, അവിടെയുള്ള അഹ്ലു സുന്നയുടെ പാവങ്ങളായ സാധാരണക്കാരായ പെണ്ണുങ്ങളെയും കുട്ടികളെ കൊന്നു. ഇതിനാണ് ഇവർ കാരണക്കാരായത്. മുസ്ലിമീങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഇവരെ കൊണ്ട് കിട്ടിയത്? ഇവരെ കൊല്ലുക എന്നുള്ള പേരിൽ, ഇവർക്കെതിരെ എന്നുള്ള പേരിൽ അമേരിക്കയും റഷ്യയും ഒക്കെ ആ നാട്ടിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടോ ആ നാട്ടിലുള്ള സമാധാനം ഇല്ലാതെ. എന്നാൽ മുൻഗാമികളായ ഭരണാധികാരികൾ അവർ തങ്ങൾ കൊലപ്പെട്ടാലും മുസ്ലിമീങ്ങൾ കൊലപ്പെടരുത് എന്ന ഉദ്ദേശത്തിലായിരുന്നു അവർ നിന്നിരുന്നത്. ഇവർ മാളത്തിൽ പോയി വിളിക്കും, വീട്ടിന്റെ ഉള്ളിൽ നിർഭയരായി ജീവിക്കുന്ന പാവങ്ങളായ സ്ത്രീകൾ, പാവങ്ങളായ മുസ്ലിമീങ്ങൾ, അഞ്ചോക്ത് നിസ്കരിച്ച് ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ മേലാണ് ഈ ബോംബ് മുഴുവൻ വീഴുന്നത്. അവർക്ക് ബമ്പറില്ല, എന്താ ബമ്പറോ, എന്താ ബങ്കറില്ല, ബങ്കറില്ല അവർക്ക് ഒളിച്ചിരിക്കാനുള്ള. അതേപോലെ തന്നെ അവർക്ക് മാറിയിരിക്കാനുള്ള ഒളി സങ്കേതങ്ങളില്ല. അവർക്കിതൊക്കെ അറിയാനുള്ള GPS സംവിധാനങ്ങളില്ല, ഒന്നുമില്ല അവരിൽ. പാവങ്ങളായ മുസ്ലിമീങ്ങൾ അവരാണ് അവിടെ കൊല്ലപ്പെടുന്നത്. ഇവരോ, ഇവർ മിസൈൽ വരുമ്പോഴത്തേക്ക് ഇവർ പോയി ഓടി ഒളിക്കും, മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുക. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്തത്തിൽ പങ്കുചേരുന്നവർ, അറിവില്ലാതെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അവർ മുസ്ലിമീങ്ങളുടെ രക്തത്തിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി മോചിതരല്ല. ഇനിയിപ്പോ ഇവിടെ സംഭവിക്കാൻ പോണ തന്നെ. ഈ വിഷയം ഇവിടെ സംസാരിക്കാനുള്ള കാരണം വെച്ചാൽ, ഇനി അടുത്തത് ഇവിടെ അല്ലെങ്കിൽ തന്നെ ഭരണകൂടം മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയാൻ എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കാൻ. ഈ ജാതി വിവരമില്ലാത്ത ചില വിവരദോഷികളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും കാരണത്തെ പിന്നെ അനുഭവിക്കേണ്ട മുസ്ലിം യുവാക്കളാണ് പാവങ്ങൾ, ഒന്നറിയാത്ത ആൾക്കാർ. ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാവങ്ങളായിരിക്കും അവർ. ഇതാണ് ഇനി ഇവരെ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. മുസ്ലിമീങ്ങൾക്ക് എന്ത് നന്മയാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സലഫുകൾ അവർ പല സന്ദർഭത്തിലും ഇപ്രകാരം രക്തത്തിൽ നിന്ന്, മുസ്ലിമീങ്ങളെ രക്തം ചിന്തുക എന്നതിൽ നിന്ന് വിട്ടുനിന്ന അനേകം സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് അബുൽ ഹാരിസ്. അദ്ദേഹം പറയണം, ഞാനൊരിക്കൽ ഇമാം അഹമ്മദിനോട് ചോദിച്ചു, അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുള്ള, അദ്ദേഹത്തോട് ഞാനൊരിക്കൽ ബഗ്ദാദിൽ നിന്ന് ഭരണാധികാരിക്കെതിരെ പുറപ്പെട്ടിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ചേരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ബഗ്ദാദിൽ നിന്ന് ഒരു വലിയ സംഘം, വലിയൊരു സൈന്യം, ഈ പറഞ്ഞ ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു സലാമത്തുബ്നു സുഹൈലിനോ, അങ്ങനെ എന്താണ് ഇയാളുടെ പേര്, ഇയാളുടെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം മർവാ മുഅ്തസിമിനെതിരെ, അതായത് അഹമ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ബഗ്ദാദിൽ വലിയൊരു സൈന്യം തമ്പടിച്ചു. അപ്പൊ ഈ ഭരണാധി ഈ സൈന്യം അവർ അള്ളാഹുവിന്റെ കിതാബ്, റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് വിളിക്കുന്ന ആളുകളായിരുന്നു. മാത്രമല്ല ഇമാം അഹമ്മദിന്റെ മദ്ഹബിൽ, മൻഹജിൽ ഉറച്ചു നിൽക്കുന്ന ഏത് വിഷയത്തിൽ, അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാണോ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇമാം അഹമ്മദിന്റെ മൻഹജിനോട് യോജിച്ച ആളുകളായിരുന്നു. ഈ പറഞ്ഞ ബഗ്ദാദിലുള്ള സൈന്യത്തിനോടൊപ്പം ഞാൻ ചേരട്ടെയോ എന്ന് അബുൽ ഹാരിസ് അദ്ദേഹം അഹമ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ വാക്കാണ്, ഞാൻ പറഞ്ഞ വാക്കല്ല, സുബ്ഹാനല്ലാഹ്, അദ്ദിമാ ഉദ്ദിമാ, രക്തം, സുബ്ഹാനല്ലാഹ്, അദ്ദിമാ, ലാ അറാ ദാലിക്, അത് ശരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. വല ആമുറു ബിഹി, ഞാൻ അതിന് കൽപ്പിക്കുന്നുമില്ല. ആർക്കെതിരെ തിരിയാൻ? ഈ പറഞ്ഞ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ. ഈ പറഞ്ഞ ഭരണാധികാരികൾ ആരാണ്? ഇമാം അഹമ്മദിന് ജയിലിൽ അടച്ച, അദ്ദേഹത്തെ ചാട്ടവാറുകൊണ്ട് അടിച്ച ഭരണാധികാരികൾ. അവർക്കെതിരെ തിരിയാൻ ഞാൻ അനുവാദം കൊടുക്കുന്നില്ല. ഇന്ന് ഈ പറഞ്ഞ ISIS എന്ന് പറയുന്ന ഈ കൂട്ടർക്കുള്ളതിനേക്കാൾ ശക്തി ബഗ്ദാദിൽ അന്നത്തെ ഈ സമൂഹത്തിനുണ്ടായിരുന്നു. ഈ പട്ടാളത്തിന് വലിയൊരു വിഭാഗം ആളുകളുടെ പിന്നിൽ കൂടിയിരുന്നാണ്, ഈ സലാമത്തിന്റെ പിന്നിൽ കൂടിയിരുന്നാണ്. ഭരണാധികാരിക്കെതിരെ തിരിയാൻ ആ സന്ദർഭത്തിൽ ഇമാം അഹമ്മദ് അനുവാദം കൊടുത്തില്ല. മാത്രമല്ല അങ്ങോട്ട് പോകുന്ന ആളുകൾ, എന്നാൽ പോയിട്ട് കുറച്ച് ശക്തി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ, ഇല്ല, പോകുന്ന ആളുകൾ അദ്ദേഹം തടയുകയാണ് ചെയ്തത്. പോരുത് എന്നാണ് പറഞ്ഞത്, അവർക്കെതിരെ തിരിയരുത് എന്നാണ് പറഞ്ഞത്. അസ്സബ്റു അലാ മാ നഹ്നു ഫീഹി ഖൈറു മിനൽ ഫിത്ന, നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലുള്ള ക്ഷമയാണ് ഇതിനേക്കാൾ വലിയ ഫിത്തന ഉണ്ടാകുന്നതിനേക്കാൾ ഹയർ. ഇപ്പൊ ഫിത്തന ഉണ്ടെങ്കിലും അതിൽ ക്ഷമിക്കലാണ് കൂടുതൽ ഹയറായിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഫിത്തന ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ അവസ്ഥയിൽ ക്ഷമിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹമ്മദിനോട് അദ്ദേഹം ചോദിച്ചു, വന്നാസുല്യവും അലൈസഹും ഫി ഫിത്തന. ചില ആൾക്കാർ ചോദിക്കാറുള്ള ചോദ്യം, ഇന്നത്തെ ആളുകൾ അവരല്ലെങ്കിൽ തന്നെ ഫിത്തനയിലല്ലേ? ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇസ്ലാമിക ഭരണകൂടങ്ങൾ അവരുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്, ശരിയത്ത് അനുസരിച്ച് വിധിക്കുന്നില്ല, വ്യഭിചാരം വ്യാപകമാണ്, പല വൃത്തികേടുകളും വ്യാപകമാണ്, താടി വെച്ച് ജീവിക്കാൻ പോലും പലയിടത്തും അനുവാദം കിട്ടുന്നില്ല, വലിയ ഫിത്തനയാണ് നമ്മുടെ നാട്ടിലുള്ള. ദീനിന് അവിടെ യാതൊരു നിർഭയത്വം ഇല്ല. അതുകൊണ്ട് ഇതാ ഈ ഭരണാധികാരികൾക്കെതിരെ തിരിയേണ്ടതുണ്ട് എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. അതായത് ഇപ്പോ നമ്മൾ കൂടുതൽ ഫിത്തനയിലാണ്, ഈ ഫിത്തന ഒഴിവാക്കാൻ ദീനിന് കൂടുതൽ ശക്തി ലഭിക്കുന്നതിനു വേണ്ടി ഈ ഭരണാധികാരികൾക്കെതിരെ നമ്മൾ തിരിയേണ്ടതുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഇമാം അഹമ്മദിന്റെ വാക്ക് നിങ്ങൾ കാണാതെ പഠിക്കാം. അദ്ദേഹം പറഞ്ഞു, വഇൻ കാന ഫഇന്നമ ഹിയ ഫിത്നതുൻ ഖാസ്സ, ഇന്ന് ജനങ്ങൾ ഫിത്നയിലാണെങ്കിലും അതൊരു പ്രത്യേക വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഫിത്നയാണ്. فإذا وقع السيف عمت الفتنة وانقطعت السبل, എന്നാൽ വാളൂരിയ ഫിത്ന പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫിത്ന കൂടുതൽ വ്യാപകമാകും, ഇതിനേക്കാൾ പ്രശ്നം ഉണ്ടാവും, മുന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം വരും. മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുക എന്നത്, അവർക്ക് നിർഭയത്വം ഉണ്ടാവാതിരിക്കുക എന്നത് സംഭവിക്കും. ഇപ്പൊ അവർ ദീനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ള ഒരു ഫിത്നയാണ്. പക്ഷേ ഈ ഫിത്ന വാളുകൊണ്ട് നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഫിത്ന വർദ്ധിക്കും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ഇതാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പഠിപ്പിച്ചത്. ആദ്യകാല ഖവാരിജികൾ അവർ ജനങ്ങളെ അനേകം കൊലപ്പെടുത്തിയിരുന്നു എന്ന സംഭവം ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുൻകാല ഖവാരിജികളുടെ ചരിത്രം ഇനി കൂടുതലായി വായിക്കുന്നില്ല. സംഭവങ്ങൾ പലരും ചരിത്രം വായിച്ചാൽ എല്ലാവർക്കും അറിയാം, മുസ്ലിമീങ്ങളെ ഏത് രൂപത്തിൽ കൊലപ്പെടുത്തിയിരുന്നു എന്നുള്ളത്. ഇക്കാലഘട്ടത്തിലെ ഖവാരിജികൾ അവരുടെ അടുക്കൽ ഈ മനഹജ്, ഖവാരിജികളുടെ ആദ്യകാലഘട്ടത്തിലുള്ള ഈ മനഹജ് നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ണു തുറന്നു നോക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നോക്കൂ നിങ്ങൾ, അബൂ ഖതാദത്തുൽ ഫിലസ്തീനി, ഈ പേരിലൊരാണ് വലിയ താടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ചങ്ങാതിയുണ്ട്. അയാള് ഇപ്പൊ അയാള് ലണ്ടനിലാണ് താമസിക്കുന്നത്, എന്റെ അറിവ് ശരിയാണെങ്കിൽ. അയാൾ ലണ്ടനിലായിരുന്നു, ഇപ്പൊ ലണ്ടനിലാണെന്ന് കുറപ്പില്ല. അയാള് ലണ്ടനിലായിരുന്നു. എന്താണെന്ന് വെച്ചാല് ലണ്ടനിൽ ഇരുന്നുകൊണ്ടിട്ട് അയാള് ഹിജറയുടെ വിഷയത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്ത്, സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ തന്നെ മുസൂറിന്നൊക്കെ ഹിജറ പോകണം, അതൊക്കെ കുഫറിന്റെ നാടാണ്, അവിടുന്ന് ഹിജറ പോകൽ വാജിബാണെന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം മുപ്പര എവിടുന്ന എഴുതിയേ? ലണ്ടനെ എഴുതിയേ. എവിടേക്ക് ഹിജറ പോകണ്ടേ? ലണ്ടനിലേക്കോ? അയാളാണ് ഇയാള് അബൂ ഖതാദ അൽ ഫിലസ്തീനി, വലിയ താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചങ്ങാതിയാണ്. ഇയാള് അനേകം പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഇയാള് ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് അറിവുണ്ട് എന്ന് പറയാൻ പറ്റിയ ഒരാള് ഈ അബൂ ഖതാദ അൽ ഫിലസ്തീനിയാണ്. ഇയാൾക്കൊരു പുസ്തകം തന്നെ ഉണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ജവാസു ഖത്ലി ദുർരിയത്തി വൻ നിസ്വാൻ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലൽ അനുവദനീയമാണ് എന്നറിയിക്കുന്ന പുസ്തകം. എന്തിനാണ് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത്? നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെടുക, അവരുടെ അഭിമാനം പിച്ചു ചീന്തപ്പെടുക എന്നത് തടയുന്നതിനു വേണ്ടി, അത് സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് അനുവദനീയമാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം, ഒരു റിസാല എന്ന് ഇയാൾ എഴുതിയിട്ടുണ്ട്. രസം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വരെ ദായിശിനെ ഖവാരിജികളിൽ വിളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അബൂ ഖതാദ അൽ ഫിലസ്തീനി ഇയാൾ വരെ ഖവാരിജികൾക്കെതിരാണ്, ഈ പറഞ്ഞ ദായിശിനെതിരാണ്. പക്ഷേ രസകരമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ ആശയപരമായ പിൻബലം ദായിഷിന്റെ പിന്നിലുള്ള ആൾക്കാർ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കുറച്ചു കാലം വരെ ബൈ ബൈ ആയിരുന്നു, പഠിത്താണ് ഇവര്, അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ വരെയാണ് ഇവര് അടിച്ചു വരുന്നത്. പിന്നെ ഖവാരിജികളുടെ ചരിത്രത്തിന് മുന്നേ സംഭവിക്കുന്ന കാര്യമാണ്, ഒരു കാലം വരെ യോജിച്ചു നിൽക്കുക പിന്നെ അടിക്കാന്നുള്ളത്, പിന്നെ പരസ്പരം അടികൂടാന്നുള്ളത്. അതേപോലെ തന്നെ ഫാരിസു സഹ്റാൻ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആള്, സൗദി അറേബ്യയിൽ പടുത്തു കൊല്ലപ്പെട്ട ആള്, ദായിഷിന്റെ അടുക്കൽ വലിയ ഷഹീദായി അറിയപ്പെടുന്ന ആളാണ് ഈ ഫാരിസു സഹ്റാനി. ഫാരിസു സഹ്റാനി അയാൾക്കൊരു പുസ്തകമുണ്ട്, അൽ ബാഹിസു അൻ ഹുക്മി ഖത്ലി അഫ്റാദിൽ മുബാഹിസ്. സൗദി അറേബ്യയിലാണ് ഇയാളുള്ളത്. അപ്പൊ സൗദി അറേബ്യയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരുണ്ടാവല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്, പോലീസുകാർ, ഇങ്ങനത്തെ ആൾക്കാർ, ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന ഇൻസ്പെക്ടർമാര്, ഇത്തരം ആളുകളെ കൊല്ലുന്നത് അനുവദനീയമാണ് എന്നറിയിക്കുന്ന ഒരു പുസ്തകം തന്നെ അയാൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അയാൾ അനേകം കാര്യങ്ങൾ പറഞ്ഞു, കുറെ ധാരാളം വായിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ആശയം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അയാൾ പറഞ്ഞു, ഈ നാട്ടിൽ നിലനിൽക്കുന്ന മുബാഹിസുകളെ, മുബാഹിസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്പെക്ടർമാര്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ അതിന് സുരക്ഷ നൽകുന്ന ആളുകൾ, ഇങ്ങനെ ഈ നിലക്ക് ജോലിയെടുക്കുന്ന ആളുകളെല്ലാം, അവരെല്ലാം മുർത്തദ്ദീങ്ങളാണ്. അവരെയെല്ലാം കൊല്ലൽ നിർബന്ധമാണ്. കാണാ, ഒന്ന്, അപ്പൊ നാട്ടിന്റെ അവസ്ഥ എങ്ങനെയുണ്ടാവും? ഇയാളെ ഈ ഫത്വ അനുസരിച്ചിട്ട് അവിടെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസിനെതിരെ, അതുപോലെ തന്നെ പട്ടാളത്തിനെതിരെ, നാട്ടിലുള്ള സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ അവരെ കയ്യിൽ എന്തേറ്റിട്ടേ യുദ്ധം ചെയ്യേണ്ടി? നീ പറഞ്ഞൊക്കെ കാഫിറാൻ തന്നെ വെക്ക, യുദ്ധം ചെയ്യേണ്ട എന്ത് വെച്ചിട്ടാ? ഇവരെ എങ്ങനെ കൊല്ലണ്ടേ? എത്ര മുസ്ലിമീങ്ങളാണ് ഇതുകൊണ്ട് നശിച്ചു പോകുന്നത്? ഞാൻ പണ്ട് ഒരിക്കൽ കഴിഞ്ഞ ദർശനം ഞാൻ പറഞ്ഞ പോലെ, പണ്ടത്തെ ഖവാരിജുകൾ അവര് പട്ട അങ്ങാടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമായിരുന്നു എന്നാണ്, വാളുടുത്തിട്ട്. എന്നിട്ട് പറയും ഇലാ ഹുക്മ ഇല്ലാ ഇല്ലാന്ന് പറഞ്ഞ് കണ്ടോണ്ടൊക്കെ കഴുത്തിന് പെട്ടു. കുറച്ച് കഴിഞ്ഞ ഇവന്റെ കഴുത്തിൽ ആരെങ്കിലും പെട്ടു, അങ്ങനെ ഇവ മരിക്കും. മരിക്കുന്ന ഉറപ്പായിട്ടാണ് ഇവര് വരുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇവർ ഈ പറയുന്നത്. പട്ടാളക്കാരെയും അതുപോലെ തന്നെ പോലീസുകാരെയും ഒക്കെ കൊല്ലൽ നിർബന്ധമാണ് എന്നിട്ട് പറയണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അല്ലേ, തക്സീർ നടത്തി ഒരാളെ കാഫിറാണെന്ന് വിധിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ പരിഗണിക്കണം, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവരുടെ കാര്യത്തിൽ പരിഗണിക്കേണ്ടതേയില്ല. കാരണം അതൊക്കെ നേരെ യുദ്ധം ചെയ്യുന്ന ആളുകളോടോ അതല്ലെങ്കിൽ നമ്മുടെ കീഴിലില്ലാത്ത ആളുകളുടെ വിഷയത്തിലോ ഇതൊന്നും നോക്കേണ്ടതില്ല. അവരൊക്കെ കാഫിറുകളാണ്. ഈ പറഞ്ഞ പോലീസുകാരുടെ വേഷം ധരിച്ച ആളുകളൊക്കെ കാഫിറുകളാണ്. മാത്രമല്ല, ഇവരൊക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ ഭരണകൂടത്തിന് കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, അവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വഅന്ന ഖതീലൽ മുബാഹിദി ഇലന്നാർ വഖതീലൽ മുജാഹിദീന മിന ശുഹദ, ഈ പറഞ്ഞ ആളുകളൊക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവർ നരകത്തിലാണ്. എന്നാൽ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പോയിട്ട് ഷഹീദായ ആൾക്കാരോ, അവരൊക്കെ സ്വർഗത്തിലുമാണ്. ഇത് ഖവാറിജുകളുടെ അതേ വാക്കാണ്. ഈ രൂപത്തിലുള്ള കൊലപ്പെടുത്തൽ, ഈ ഫാരിസ് ഹസ്ദാറാനിയെ കൊന്നുള്ള പേരിലാണ് ദായിഷിപ്പ് ഈ അടുത്ത് ഒച്ചമൂലിയൊക്കെ ഉണ്ടാക്കിയത്. ഇതാണ് ഫാരിസ് ഹസ്ദാറാനിന്റെ കൊല. ഇതാണ് ഇയാൾ പറഞ്ഞത്. ഇയാളെ പുസ്തകത്തിൽ തന്നെയാണ് ഈ വായിക്കുന്നത്. പുസ്തകം ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ഞാൻ ആ പുസ്തകത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, അൽബാഹിസ് ഫി ഖത്ലി അൽ മുബാഹിസ് എന്ന പേരിൽ, അതിനോട് അടുത്ത് നിൽക്കുന്ന പേരിലാണ് പുസ്തകം അയാൾ എഴുതിയിട്ടുള്ളത്. വേറൊരു സ്ഥലത്ത് അയാൾ പറഞ്ഞു, അതിനേക്കാൾ രസകരമായ ഒരു കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ട്. ഫാരിസ് ഇസ്ഹറാനി തന്നെ, ഇയാൾ പഠിച്ച് കൊല്ലപ്പെട്ട ആളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ അയാൾ ഇങ്ങനെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അതുപോലെ തന്നെ ഭരണത്തിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്തിന്റെ ആവശ്യകത ഒക്കെ അയാൾ പറഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, അവസാനം അയാൾ പറഞ്ഞു, ഫഖദ് നഖൂലു ലക അൽയൗമ ഖൗലൻ വനർജിഉ അൻഹു ഗദൻ. അയാൾ ഏറ്റവും രസകരമായ വാക്കായിട്ട് എനിക്ക് തോന്നി. അയാൾ പറഞ്ഞു, നീ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം. അപ്പൊ നിന്നെ കാത്തിരിക്കുന്നത് പൂമാലകളല്ല, നിന്നെ ആൾക്കാർ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിനക്ക് അനേകം പ്രയാസങ്ങളുണ്ടാവും. നിനക്ക് മലക്കുകളുടെ സഹായം ഉണ്ട് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. നബിമാരുടെ സഹായം ഉണ്ടെന്ന് പറയുന്നില്ല. നീ യുദ്ധത്തിന് ഇറങ്ങണം. മാത്രമല്ല, നിന്നോട് ചിലപ്പോൾ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ വാക്ക് ചിലപ്പോൾ നാളെ കഴിഞ്ഞാൽ മാറ്റി പറയും. അയാൾ പറഞ്ഞ വാക്കാണ് ഫഖദ് നഖൂലു ലക അൽയൗമ ഖൗലൻ വനർജിഉ അൻഹു ഗദൻ. നിന്നോട് ചിലപ്പോൾ ഇന്ന് നമ്മൾ ഒരു വാക്ക് പറയും, നാളെ ചിലപ്പോൾ നമ്മൾ ആ വാക്ക് മാറ്റി പറയും. ഫാരിസ് സഹറാനി പറഞ്ഞത് ഏത് കാര്യത്തിലായാലും ഇത് പറയുന്നതായി നമുക്ക് മുസ്ലിമീങ്ങളായ ആളുകളെ കൊല്ലുന്ന വിഷയത്തിൽ. ചിലപ്പോ ഞാൻ ഇന്ന് പറയും ഒരുത്തനെ പോയി കൊല്ലുന്നു, ചിലപ്പോ നാളെ വിളിച്ചു വെച്ചിട്ട് നീ ആളെ കൊന്നോ, ആ കൊന്നു, ആയി ആളെ കൊല്ലണ്ടേയില്ലായിരുന്നു എന്ന് ചിലപ്പോ നാളെ പറയും. ഇത്രയുള്ള അവരുടെ അടുത്ത് രക്തത്തിന്റെ കാര്യം, ഈ ഫാരിസ് സഹറാനി ഞാൻ ഈ പറയുന്ന കാര്യം കളവാണെന്ന് ആരെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ വല്ലാ പരസ്യമായി തൗബയാനും തയ്യാറാണ്. പരസ്യമായി തൗബയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കളവുണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കണേ. ഫാരിസ് സഹറാനിയും ദാഇഷുമായിട്ടുള്ള ബന്ധം പ്രകടമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കുറച്ചെന്തെങ്കിലും ഈ വിഷയം നോക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അയാളുടെ വർത്തമാനാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ മുസ്ലിമീങ്ങളെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു സൂക്ഷ്മതയില്ലാത്ത ആളുകളാണ് ഇവര്. ഇവരെ പിന്നെ ഖവാരിജുകളല്ലാതെ, ഖവാരിജുകൾ എന്നല്ലാതെ പിന്നെന്താണ് നമ്മൾ വിളിക്കേണ്ടത്? അതുപോലെ തന്നെ ദാഇഷിന്റെ ചരിത്രം, അവരുടെ ഈ അവസ്ഥകൾ, ഈ അടുത്ത കാലഘട്ടങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് പരിശോധിച്ചു കഴിഞ്ഞാലും ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അനേകം സംഭവങ്ങൾ, ഉദാഹരണത്തിന് അവര് തിക്രിത്ത്, അതിനെ അറബിയിൽ തക്രീത്ത് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇംഗ്ലീഷിൽ അത് ടിക്രീത്ത് എന്നാണ് എഴുതുള്ളത്. ഞാൻ എങ്ങനെ വായിക്കാൻ എനിക്കറിയില്ല. അവിടെ ഈ അടുത്ത സന്ദർഭത്തിൽ 1700 ആളുകളെയാണ് ഒരൊറ്റ അടിക്ക് ദാഇഷിന്റെ ആളുകൾ കൊലപ്പെടുത്തി. 1700 ആൾക്കാരെ, 1700 എന്ന് പറഞ്ഞാൽ ചില്ലറ കണക്കല്ല. അതുപോലെ തന്നെ ഖാദ് ഷാഇർ എന്നു പേരുള്ള സ്ഥലത്തിന്റെ ഇംഗ്ലീഷ് പേരെന്താന്ന് എനിക്കറിയില്ല, ആ നാട്ടിൽ 2000 ആളുകളെയാണ് ഈ പറഞ്ഞ ആള് അഫൻ 200 ആളുകളെയാണ് മുസ്ലിമീങ്ങളെയാണ് ദാഇഷിന്റെ നേതൃത്വത്തിൽ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞ. അതുപോലെ പല നാടുകളിലും അനേകം നാടുകളിൽ അവർ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ അവർ തന്നെ പുറത്തു വിട്ടാണ്. ഇതൊന്നും പത്രത്തിൽ നിന്നുള്ള വാർത്തകളല്ല, ഇത് അവർ തന്നെ അംഗീകരിക്കുന്ന, അവർ തന്നെ പുറത്തുവിട്ട വീഡിയോകളിലും മറ്റുമുള്ള വാർത്തകളാണ്. ഓരോരുത്തരെങ്ങനെ ട്രൗസർ ഇട്ടിട്ട് ഇങ്ങനെ വരി വരിയായി നടത്തിച്ച് ഇങ്ങനെ കൊണ്ടുപോകും, എന്നിട്ട് തല കീഴേത്തിരുത്തും, ബാക്കിൽ നിന്ന് വെടിവെച്ച് കൊന്നുകളയാം, അതല്ലെങ്കിൽ കത്തിയെടുത്ത് കൊന്നുകളയാം. ഇത് ഇവരിൽ നിന്ന് വളരെ പ്രകടമായി വ്യക്തമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നിരപരാധികളായ ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുക എന്നത് ദാഇഷിന്റെ ആളുകളിൽ നിന്ന് പ്രകടമായി പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യമാണ്. ഈ കാര്യം ഇവരുടെ ഖവാരിജിയത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇനിയും അനേകം തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട്. ഖവാരിജികളുമായിട്ടുള്ളവരുടെ സാമ്യത പല കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജസാഉൽ അസ്നാൻ, ഇവർ വളരെ ചെറിയ പ്രായക്കാരായിരിക്കും. ആ കാര്യം ഖവാരിജികളുടെ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. മാത്രമല്ല പണ്ടത്തെ കാലത്തെ ഖവാരിജികൾ പറഞ്ഞിരുന്നു, ഞങ്ങളെ പ്രായങ്ങൾ നോക്കേണ്ട, ഞങ്ങൾ പറയുന്ന ഹക്കാണ് എന്ന് പറയാറുണ്ടായിരുന്നു. അതേ വാക്ക് ഇന്നത്തെ കാലത്തെ ആൾക്കാർ പലപ്പോഴും പറയുന്നു, ഇതേ വാക്ക്. വളരെ പ്രായം കുറഞ്ഞ ആൾ, ഇപ്പൊ ഈ ഉദാഹരണത്തിന് അബൂബക്കർ ബഗ്ദാദി, അയാൾ 30 വയസ്സ് 40 വയസ്സിന്റെ ഇടയിൽ അയാളുടെ പ്രായം, നേതാവിന്റെ പ്രായമാണ്. അതേപോലെ തന്നെ അബു മുഹമ്മദ് അൽ അദ്നാനി, 20-30 ഇടയിൽ അയാൾക്ക് വയസ്സുണ്ടാവുള്ളൂ. അയാളെ കോലം കണ്ടുകഴിഞ്ഞാൽ അത്ര പ്രായം അയാൾക്ക് തോന്നിക്കണോ? ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമാണ് അവിടുന്ന് പറഞ്ഞത്, ഹുദസാഉൽ അസ്നാൻ, അവർ ചെറിയ പ്രായക്കാരാണ്. അത് ഖവാരിജികളുടെ അടയാളങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് അവരിൽ ഉലമാക്കൾ ഉണ്ടാവില്ല എന്നുള്ളത്, അത് ഈ പറഞ്ഞ ആൾക്കാരിൽ പ്രകടമാണ്. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇൽമു കൊണ്ട് സഹായിച്ച പണ്ഡിതന്മാർ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഇല്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഏത് ആലിമാണ്, പരിഗണിക്കാവുന്ന ഏത് പണ്ഡിതനാണ് നിങ്ങളൊപ്പമുള്ളത്? നിങ്ങൾ ഖിലാഫത്തിന്റെ ആൾക്കാരാണെന്ന് പ്രഖ്യാപിച്ചല്ലോ, ശരി ആയിക്കോട്ടെ, നിങ്ങൾ അഹലുൽ ഹല്ലു വൽ അഖ്ദ എവിടെ? ഭരണകൂടം നിലനിർത്താൻ അതിന്റെ ആളുകൾ ഉണ്ടാവുമല്ലോ, ആ പറഞ്ഞ ആളുകൾ എവിടെ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഷയം, അതായത് ദാഇഷ് ഖവാരിജികളാണ് എന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഈ കാരണങ്ങൾക്ക് മറുപടി പറയാത്തിടത്തോളം കാലം ഇനി അടുത്ത അടയാളങ്ങൾ പറയേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കാൻ. അടുത്ത ആഴ്ചകളിൽ ജിഹാദിന്റെ ഇസ്ലാമിക വിധി എന്താണ്, അതുപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികളോടുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്താണ്, മുസ്ലിം ഭരണാധികാരികളോട് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഉള്ള ചില വിഷയങ്ങൾ സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് വ്യക്തമായി പുസ്തകങ്ങളിൽ എടുത്തു ഉദ്ധരിച്ച് മറുപടി പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം. അതല്ല, പത്ര റിപ്പോർട്ടും വിക്കിലീക്സും അതുപോലെ തന്നെ പനാമ ലീക്സും അതേപോലെ തന്നെ BBCയും CNNഉം ഫോക്സ് ന്യൂസും ഇതൊക്കെയാണ് നിങ്ങളുടെ തെളിവെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കാല BBC എന്നല്ല, കാല അല്ലാഹു വഖാല റസൂലുഹു എന്നാണ്. അപ്പൊ ആ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ തെളിവുകളായി വരുന്നതുവരെ സലാമു അലൈക്കും വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വാഖിറു ദഅവാനാ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.